أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين ذرية بعضها من بعض والله سميع عليم. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. صدق الله العظيم. بهمني رايا സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ അനുഗ്രഹത്താൽ ആയാത്ത് ദർശ ഖുർആനിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഇനി 33-ാമത്തെ ആയത്ത് മുതലാണ് തുടങ്ങേണ്ടത്. നമ്മൾ കിട്ടിയ മെസ്സേജിൽ 32 എന്ന് കാണുന്നുണ്ട്, അത് മിസ്റ്റേക്കാണ്. നമ്മള് വൈന്തവല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, വൈന്തവല്ലോ ഫൈനല്ലാഹ് ലാ യുഹിബ്ബുൽ കാഫിരീൻ വിശദീകരിച്ച് പറഞ്ഞതാണല്ലോ. ഇന്നല്ലാഹ് അസ്തഫ, നിശ്ചയം അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആദം അലൈഹി ഇസ്ലാമിനെ, വനൂഹൻ നൂഹ് അലൈഹി ഇസ്ലാമിനെയും, വആല ഇബ്രാഹീമ ഇബ്രാഹീം കുടുംബത്തെയും. ആല് എന്ന് പറഞ്ഞാല് ഇബ്രാഹിം, ആല് എന്ന് പറഞ്ഞാൽ ആള് തന്നെയാണ് മലയാളത്തിൽ. ആല ഇബ്രാഹീമ, ആള ഇബ്രാഹീമ, ഇബ്രാഹീമിന്റെ ആൾക്കാർ അഥവാ അദ്ദേഹത്തിന്റെ സന്താന പരമ്പര. വാല ഇമ്രാന, ഇമ്രാൻ കുടുംബത്തെയും. അലൽ ആലമീൻ, ലോകർക്കു മേൽ അഥവാ ലോകത്തുള്ള മനുഷ്യർക്ക് മേൽ അള്ളാഹു താല പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഇന്നല്ലാഹു സ്തഫ ആദമ വ നൂഹൻ, ആദമിനെയും നൂഹിനെയും അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. വാല ഇബ്രാഹീമ വാല ഇമ്രാന, ഇബ്രാഹീം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും. അലൽ ആലമീൻ, ലോകർക്കുമേൽ അഥവാ ലോക ജനതയിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഇസ്തഫ എന്ന് പറഞ്ഞാൽ എന്താണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്റെ കൂടെ നമ്മൾ മുഹമ്മദ് മുസ്തഫ എന്ന് പറയാറുണ്ടല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നാണ് പരിഭാഷപ്പെടുത്തുക. പക്ഷേ അതിൽ പല കാര്യങ്ങളുമുണ്ട്, അത് വാക്കർത്ഥത്തിന്മേ കൂടിയ തിരിയില്ല, സംഗതി പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകണമെന്ന്, നബിയായിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് നുബുവത്ത് കിട്ടിയപ്പോഴാണ്. അതിന്റെ മുമ്പ് ഒമാ കുന്ത തദ്രി മൽ കിതാബു വൽ ഈമാനു, എന്താണ് ഈമാന് എന്താണ് കിതാബ് എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നില്ല എന്ന് അള്ളാഹു തന്നെ പറയാണ്. പക്ഷേ നബി മക്കയിലെ ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായ മുഹമ്മദ് റസൂലാകണമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചത് എന്നാണ്? അത് നുബുവത്ത് കൊടുത്തപ്പോഴല്ല, അത് നേരത്തെ അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ്. അതിന് പറ്റുന്ന തരത്തിൽ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് അള്ളാഹു ചെയ്യുന്നത്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, വിഗ്രഹാരാധനയുടെ തറവാട്ടിലാണ്. കഅബയിൽ 360 വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കാരണവരാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന്റെ കുട്ടിയായിട്ടാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതും വളരുന്നതും. അദ്ദേഹത്തെ വളർത്തുന്നത് അബ്ദുൽ മുത്തലിബാണ്. എന്നിട്ട് ബോധപൂർവം ഒരിക്കൽ പോലും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. എന്തുകൊണ്ടില്ല? അള്ളാഹുവിന്റെ ഇസ്തിഫ, അല്ല തീരുമാനിച്ചിട്ടുണ്ട് ഈ കുട്ടി വിഗ്രഹത്തിന് ആരാധിക്കാത്ത കുട്ടിയാവണം. അതിനൊക്കെ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ വിഗ്രഹാരാധകരിൽ അമ്പലത്തിൽ പോകാതെ ഒരാൾക്ക് ജീവിക്കുകയൊക്കെ ചെയ്യാം, അതിനെ ചോദ്യം ചെയ്യാതിരുന്നാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല, നിർബന്ധമായും പോയിക്കൊള്ളണമെന്നൊന്നും ആരും പറയില്ല. അതുപോലെ രണ്ടാമത്തത്, കള്ളത്തരം സാമർത്ഥ്യമായി കരുതിയിരുന്ന ആളുകളാണ് അറബികൾ ആ കാലത്ത്, ജാഹിലിയ കാലത്ത്. തട്ടിപ്പും വെട്ടിപ്പും പിടിച്ചുപറിയും ഒക്കെ സാധാരണ സംഭവമാണ്. അന്ന് അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ടാണ് ഈ കുട്ടി വളരുന്നത്. വിശ്വസ്തനായിരുന്നു എന്ന് മാത്രമല്ല, വിശ്വാസ്യത പ്രസിദ്ധമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇസ്തിഫാഇന്റെ ഭാഗമാണ്. യുദ്ധം സ്പോർട്സ് പോലെ കണ്ടിരുന്ന ആളുകളാണ് അവർ. പക്ഷേ ഒരിക്കൽ പോലും കാര്യത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഗുഹാസി യുദ്ധത്തിലോ മറ്റോ ഒന്ന് പിന്നെ ഈ തെറിച്ചുപോയ അമ്പൊക്കെ എടുത്തു കൊടുക്കാൻ ഈ ഫുട്ബോളിന്റെ ഗ്രൗണ്ടിന്റെ ചുറ്റും കുട്ടികൾ നിൽക്കണ പോലെയൊക്കെ ഒന്ന് നിന്നൊരു സംഭവമുണ്ട്. അത്രേ ഉള്ളൂ യുദ്ധവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, കണ്ടുപരിചയിച്ചിട്ടേ ഉള്ളൂ. അത് ആവശ്യമുള്ള കാര്യമായിരുന്നു. ഒരിക്കൽ പോലും യുദ്ധത്തിൽ പങ്കെടുക്കാതെ, കള്ള് ജീവിതത്തിന്റെ അനിവാര്യതയായി കരുതിയിരുന്ന ഒരു സമൂഹത്തിൽ, മരിച്ചതിന്റെ ശേഷം എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണം, അല്ലെങ്കിൽ എനിക്ക് എന്നാൽ ആ വേരിന്റെ നീരെങ്കിലും ഇത്തിരി കുടിക്കാലോ എന്ന് കവി ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും കള്ള് കുടിക്കാതെ. ഇനിയുണ്ട് അത്തരം റസൂലുള്ളാഹിന്റെ പ്രത്യേകതകൾ. ഇങ്ങനെ അന്ന് കുലം അന്ന് കൊടികുത്തി വാഴുന്ന ഒരു തിന്മയിലും ഇല്ലാതെ, യുദ്ധത്തിൽ പങ്കെടുക്കാതെ, കള്ളു കുടിക്കാതെ, ചൂതാട്ടത്തിൽ ഏർപ്പെടാതെ, ഇങ്ങനെയൊക്കെ വ്യഭിചരിക്കാതെ, അത് പ്രത്യേകം പറയേണ്ടതാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞത് വ്യഭിചരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ടെന്റ് കെട്ടി പാർപ്പിച്ച് അതായിരുന്നു പലരുടെയും വരുമാന മാർഗം. അതൊരു മോശം കാര്യമായിട്ട് പോലും അവരങ്ങനെ എടുത്തിരുന്നില്ല. തറവാട്ട് പറഞ്ഞ പെണ്ണുങ്ങളൊന്നും വ്യഭിചരിക്കില്ല എന്ന് ഹിന്ദു പറയുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമായിരുന്നില്ല. ആണുങ്ങൾക്ക് വ്യഭിചാരം ഒരു പ്രശ്നമായിരുന്നില്ല എന്ന നാട്ടിൽ, എന്ന സ്ഥലത്ത് ഒരിക്കൽ പോലും വ്യഭിചരിക്കാതെ. ഖദീജ ബീവി കല്യാണം കഴിക്കാൻ പോലും കാരണമായത് കൂടെ പറഞ്ഞയച്ച ഭൃത്യ പറഞ്ഞ നല്ല അഭിപ്രായമാണല്ലോ, നല്ല പെരുമാറ്റം. ഇങ്ങനെ ഒക്കെ ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തർബിയത്ത് കൊടുത്ത് വളർത്തി പരിശീലിപ്പിച്ചത്? അതിന്റെ ഉത്തരമാണ് ഇന്നല്ലാഹു സ്തഫ, അല്ലാഹു തആല. പണ്ഡിതന്മാർ ചിലർ പറയണത് സഫാ എന്ന വാക്ക് വൃത്തി എന്നാണ് ഉദ്ദേശ്യം. അപ്പൊ അല്ലാഹു തആല വൃത്തിയാക്കി എടുത്തു, അഥവാ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന അഴുക്കുകളൊന്നും പുലരാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധമായി സൂക്ഷിച്ചു എന്നാണ് ഇസ്തിഫാ എന്നതിന്റെ ഒരു വിവക്ഷ. തെരഞ്ഞെടുത്തു എന്നാണല്ലോ പറയുന്നത്. രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, അതെന്താന്ന് വെച്ചാല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് ഇസ്മഉ വഅത്തിഉ, ഞാൻ പറയണത് കേൾക്കൂ അനുസരിക്കൂ എന്നൊക്കെ കൽപ്പിക്കുകയാണല്ലോ. നീ ആരാ ഇത് കൽപ്പിക്കാൻ എന്ന് ചോദിക്കാലോ വേണമെങ്കിൽ ഒരാൾക്ക്. മുസ്ലിങ്ങൾക്ക് തന്നെ എന്ന് നിങ്ങൾ തന്നെ നബി എന്താ വേറൊരാളെ നബിയാക്കി കൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാലോ. ആരാണ് തെരഞ്ഞെടുത്ത്? പ്രത്യേകിച്ചും ഇസ്ലാമിക നേതൃത്വത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, മുഅ്മിനീങ്ങൾ തെരഞ്ഞെടുക്കുക അവരുടെ നേതാവിനെ എന്നുള്ളതാണ്, ഖലീഫയെ. അപ്പൊ റസൂലുള്ളാൻ ആരാ തെരഞ്ഞെടുത്തത്? ഇന്നല്ലാഹു അസ്തഫ, മനുഷ്യരുടെ താല്പര്യങ്ങളെ അവരെക്കാൾ കൂടുതൽ അറിയുന്ന അവരുടെ റബ്ബ് അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. ഏതുപോലെ? മകൾക്ക് വേണ്ടി മകളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അവളുടെ പ്രകൃതവും അവൾക്ക് ചേരുന്ന വിധം അവളെക്കാൾ കൂടുതൽ അറി ജീവിതത്തെ പരിചയമുള്ള അവളുടെ ബാപ്പ തിരഞ്ഞെടുക്കുകയാണ് ഭർത്താവിനെ. ഭർത്താവ് പെണ്ണിന്റെയാണ്, പക്ഷേ തിരഞ്ഞെടുക്കുന്നത് സാധാരണഗതിയിൽ ബാപ്പയായിരിക്കും. മകളുടെ ഭർത്താവ് എങ്ങനെയാകണമെന്ന് മകളെക്കാൾ കൂടുതൽ അറിയുക ബാപ്പാക്ക് ഉമ്മാക്കുവാണ്. അതുകൊണ്ട് അവര് തിരഞ്ഞെടുക്കും. അവര് തിരഞ്ഞെടുത്ത ആളെ അനുസരിച്ച് വിധേയയായി ഭർത്താവായി സ്വീകരിച്ച് പെണ്ണ് നടക്കുക എന്നതുപോലെ മനുഷ്യരുടെ താല്പര്യങ്ങളെ അവരെക്കാൾ കൂടുതൽ അറിയുന്ന അവരുടെ റബ്ബ് തിരഞ്ഞെടുത്തതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ മുമ്പ് വന്ന എല്ലാ നബിമാരെയും. ഞാൻ നബിയാകണമെന്ന് നബി ആഗ്രഹിച്ചതല്ല, ഇന്നയാളെ നമുക്ക് നബിയാക്കണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചതുമല്ല, പകരം അള്ളാഹു തആല സെലക്ട് ചെയ്തതാണ്. ജനാധിപത്യത്തിനേക്കാളും വലിയ ജനാധിപത്യമാണത് അള്ളാഹു തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ അള്ളാഹു തആല തെരഞ്ഞെടുത്തതാണ് ആദം അലൈഹിസ്സലാമിനെ, നൂഹ് അലൈഹിസ്സലാമിനെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വരുന്ന മുഴുവൻ നബിമാരെയും. അതാണ് ആല ഇബ്രാഹിം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന്റെ തലമുറയിലെ അക്രമികൾക്ക് ബാധകമല്ല എന്ന് സൂറത്തുൽ ബക്കറയിൽ വന്നിട്ടുണ്ടല്ലോ. ആല് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുടുംബത്തിലെ മുഅ്മിനീങ്ങളിൽ പെട്ട നബിമാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്, അല്ലാതെ കുടുംബത്തിന്റെ മൊത്തത്തിലല്ല. വാല ഉംറാന എന്ന് പ്രത്യേകം പറയുന്നത് ഇബ്രാഹിം അലി ആല് ഇബ്രാഹിമിൽ പെട്ടത് തന്നെയാണ് ആല് ഉംറാൻ. മൂസ അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ പേരാണ് ആല് ഉംറാൻ. മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം ഒക്കെ ഇബ്രാഹിം മൂസ അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പേരാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇമ്രാൻ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയാണ്. അതിലൊരുപാട് നബിമാരുണ്ടായിട്ടുണ്ട്, അവരെയാണ് സൂചിപ്പിക്കുന്നത്. അവരെയൊക്കെ അലൽ ആലമീൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ മുതലുള്ള ആയത്ത് അതിനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. നേരത്തെ ആമുഖം പറഞ്ഞപ്പോ ഞാൻ തന്നെയായിരുന്നു അത് സൂചിപ്പിച്ചത്. നെജറാനിൽ നിന്നുള്ള ഒരു, നെജറാൻ എന്ന് പറയുന്നത് യമനിന്റെ സമീപത്തുള്ള ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന ഒരു രാജ്യമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. ഹിജ്റ 9 ആകുമ്പോ ആമുൽ വുഫൂദ് എന്നാണ് ആ കൊല്ലത്തിന്റെ പേര്, അഥവാ നിവേദക സംഘങ്ങളുടെ വർഷം. ആ വർഷത്തിന്റെ പ്രത്യേകത മക്ക ഫത്ഹ് ആയതോടുകൂടി ഇനി ഇസ്ലാമിനെ തടുത്തു നിർത്താൻ ആർക്കും കഴിയില്ല എന്ന് അറേബ്യക്കും പരിസരത്തുമുള്ള എല്ലാവർക്കും ബോധ്യമായി. അങ്ങനെ ബോധ്യമായ അവസരത്തിൽ പിന്നെ ആളുകൾ താല്പര്യപ്പെടുക ഇസ്ലാമിക നേതൃത്വവുമായിട്ട് അഥവാ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുമായിട്ട് നല്ല ബന്ധം പുലർത്തി അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോ ഇന്ന് ലോകത്ത് അമേരിക്കയോട് നല്ല ബന്ധം പുലർത്താൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ. അതുകൊണ്ട് അതിന് താല്പര്യം എടുത്തുകൊണ്ട് പല നാട്ടുകാരും പല ഗോത്രക്കാരും, ഗോത്ര രാജ്യങ്ങളാണ് അധികം എന്നുള്ളത്, അല്ലാത്ത മതരാജ്യങ്ങളും ഉണ്ട് ഈ നെജറാനിനെയൊക്കെ പോലെ. അവിടെ നിന്നൊക്കെ ഉള്ളവര് നിവേദക സംഘങ്ങളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ട് സംസാരിച്ച് ചിലർ ഇസ്ലാം സ്വീകരിക്കുന്നു, ചിലർ മദീനയുമായിട്ട് പരസ്പര സഹായ കരാറിലും ഉടമ്പടികളിലുമൊക്കെ ഒപ്പുവെക്കുന്നു, വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നു, ഇസ്ലാമിനെ കുറിച്ച് ചർച്ച നടത്തുന്നു, ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നജറാനിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ നിവേദക സംഘം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നത്. അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് അത്ര ഗൗരവത്തിലൊന്നുമല്ല എന്ന് പറഞ്ഞാല് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അറബികളിൽ ഒരുത്തൻ ഇപ്പൊ ഭയങ്കര ഉഷാറായി ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്ക് അവന്റെ കൂടെ കൂടിയിട്ട് ഒന്ന് ഈസാ നബിയെ പറ്റിയും മറിയം ബീവിയെ പറ്റിയൊക്കെയാണ് വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ക്രിസ്ത്യാനിയാക്കാൻ പറ്റുമെന്ന് നോക്കണം. ആരെ? അള്ളാന്റെ റസൂലിനെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കണം ഒന്ന്. പിന്നെ അതിന് പറ്റൂലെങ്കിൽ നമുക്ക് ഹെൽപ്പായ തരത്തിൽ ഈ രാജ്യവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് നമ്മളൊരു കേരള കോൺഗ്രസ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഭരിക്കുന്നവരുമായിട്ട് കൂടെ കൂടിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം, അത് നടത്തണം. ഇത് രണ്ടിനും പറ്റൂലെങ്കിൽ ശപിച്ച് നശിപ്പിക്കണം. അതിനെന്താ വന്നത് വെച്ചാൽ ഒരു ജനനേതാവും ഒരു ഭരണത്തലവനും പിന്നെ ഒരു പുരോഹിതനും മൂന്നാളും കൂടിയാണ് വന്നത്. പിന്നെ അവിടെ കൂടെ ഒരു സംഘമുണ്ട്, ഈ മൂന്നാളുടെ നേതൃത്വത്തിലാണ്. അഥവാ രാഷ്ട്രീയക്കാരനും ഭരണക്കാരനും പിന്നെ മതക്കാരനും, മൂന്ന് നേതാക്കന്മാരും കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ സംഘമുണ്ട്. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ചയും അതൊരു വലിയ സംവാദമായി അവസാനം അതൊരു വെല്ലുവിളിയിലും ശാപപ്രാർത്ഥനയിലുമാണ് അവസാനിച്ചത്. അപ്പൊ അത് ദിവസങ്ങൾ നീണ്ടു നിന്നൊരു പ്രോസസ്സാണ്. ഹിജ്റ 9 കൊല്ലത്തിൽ ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സംവാദത്തിൽ പിന്തുണക്കുക, സഹായിക്കുക, അങ്ങനെയാണല്ലോ അള്ളാന്റെ പരിപാടി. അള്ളാഹു തആല യുദ്ധം ഉണ്ടാകുമ്പോ മലക്കുകൾ ഇറക്കിയാണ് സഹായിക്കുക എന്നതുപോലെ സംവാദം, ആശയ സംവാദം ഉണ്ടായപ്പോ ആശയം വ്യക്തമാക്കി കൊടുത്തുകൊണ്ടാണ് സഹായിക്കുക. അങ്ങനെ റസൂലുള്ളാഹിനെ സഹായിക്കാനും എതിരാളികൾക്ക് കൂടുതൽ വ്യക്തമായി കാര്യം മനസ്സിലാകാനുമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള 82 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു തആല ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുക. പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ വേണം ഇത് വായിക്കാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകൾ. മറിയം ബീവിയെ പറ്റിയൊക്കെ സൂറത്തു മറിയമിൽ ഇതിന്റെ മുമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ മുസാഫിൽ സൂറത്തു മറിയം ബാക്കിലാണെങ്കിലും അവതരണത്തിൽ സൂറത്തു മറിയം, സൂറത്തു ആലി ഇമ്രാനിന്റെ ഒക്കെ ഒരുപാട് മുമ്പിലാണ്. പ്രത്യേകിച്ചും ഈ ആയത്തുകൾ, ഈ ആയത്തുകൾ അവസാന കാലത്ത്, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 10 കൊല്ലത്തിലാണ്, ഇത് 9 കൊല്ലത്തിലാണ് ഇറങ്ങുന്നത്. ആ നിലക്കാണ് ഈ ആയത്തുകളൊക്കെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു തുടങ്ങുകയാണ്, അള്ളാഹു തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല മുമ്പും ഇതുപോലെ നബിമാരെ സെലക്ട് ചെയ്ത് വളർത്തിയെടുത്ത് നുബുവത്ത് ഏൽപ്പിക്കുക എന്ന് പറയുന്ന പണി പണ്ടും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ആയത്തിന്റെ കണ്ടന്റ്. ഇന്നല്ലാഹ സ്തഫ ആദമ വ നൂഹൻ വാല ഇബ്രാഹിമ വാല ഇമ്രാന അലൽ ആലമീൻ. ഇവരൊക്കെ അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാകുന്നു. ഇവിടെ ആല ഇബ്രാഹിമ എന്ന് പറഞ്ഞല്ലോ, ആലു ഇബ്രാഹിമിൽ പെട്ടതാണ് ആര്? ഇസ്രായേലികളും അതുപോലെ ഇസ്മായിലികളും. ഇസ്മായിലികളിൽ ഉൾപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരിൽ പെട്ടയാളാണ്. ബാക്കിയുള്ളത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരിൽ പെട്ടയാളാണ് ബനി ഇസ്രായേലിയർ. അതിൽപ്പെട്ട അതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും. അപ്പൊ അത് രണ്ടു കൂട്ടർക്കും ബാധകമാകുന്ന കാര്യം ഇവിടെ എടുത്തു പറഞ്ഞതാണ് ആല് ഇബ്രാഹിം. പിന്നെ ആല് ഇമ്രാന് പറയാൻ കാരണം, അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹു അയച്ച റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകണം. അതിനാണ്, അല്ലാതെ അവര് പഴിച്ചവരാണ് എന്നൊന്നും കരുതുന്നില്ല. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണല്ലോ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മുൻകഴിഞ്ഞ റസൂലുള്ളമാര്, ജൂതന്മാര് ആദരിക്കുന്ന മൂസ അലൈഹിസ്സലാമും ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ഈസാ അലൈഹിസ്സലാമും ഒക്കെ അള്ളാഹുവിന്റെ റസൂലുമാരും മഹാന്മാരുമാണ് എന്ന് അംഗീകരിക്കണം. ഈസാ അലൈഹിസ്സലാം ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹിസ്സലമയെ ചീത്ത പറഞ്ഞുകൊണ്ട് നാടകവും സിനിമയൊക്കെ വരലുണ്ട്. തിരിച്ച് ഈസാ അലൈഹിസ്സലാമിനെ തിരിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു സിനിമയോ നാടകമോ ഒരു കാർട്ടൂണോ വരച്ചാല് ആ വരച്ച ആള് പുറത്താകുന്നത് ക്രിസ്തുമതത്തിൽ നിന്നല്ല, ഇസ്ലാമിൽ നിന്നാണ്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണമൊക്കെയാണ് ഈ പറയുന്നത്. അവരെയൊക്കെ അംഗീകരിക്കല് നിർബന്ധമാണ്. അവരെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ദുര്രിയ്യത്തൻ, അനന്തര തലമുറകളായിരുന്ന അവസ്ഥയിൽ. ദുര്രിയ്യത്ത് ദറത്തുനിന്നുണ്ടായ വാക്കാണ്. കണികയിലൂടെ വരുന്നത്, പിതാവിന്റെയും മാതാവിന്റെയും ശരീരത്തിലുള്ള ചില തന്മാത്രകളിലൂടെയാണല്ലോ കുഞ്ഞുണ്ടാകുന്നത്. അങ്ങനെ സന്താന പരമ്പരയായ നിലയിൽ ചിലരിൽ നിന്ന് ചിലർ, ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് അവരുടെ കുടുംബം, ചിലരിൽ നിന്ന് ചിലർ ഇങ്ങനെ തലമുറയായി വരികയാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അലീം അറിയുന്നവനുമാകുന്നു. സമീഉ എന്ന് പറഞ്ഞാൽ ഫഇലുൻ വസ്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫഅല എന്നത് ഫഇലുൻ എന്നാക്കിയാൽ ഫഅലയിൽ പറയുന്ന കാര്യം എപ്പോഴും സ്ഥിരമായി ഉള്ളത് എന്ന് കിട്ടും. അപ്പൊ സമീഉൻ, സമീഅ കേട്ടു. സമീഉ എന്ന് പറഞ്ഞാൽ സാമിഉ കേൾക്കുന്നവൻ, സമീഉ എപ്പോഴും സ്ഥിരമായി കേൾക്കുന്നവൻ, എപ്പോഴും എല്ലാം കേൾക്കുന്നവൻ എന്നർത്ഥം. അതുപോലെ തന്നെ അലീമും, അലിമ് അറിയുന്നവൻ, അലീമ് എപ്പോഴും അറിയുന്നവൻ, സ്ഥിരമായി എല്ലാം അറിയുന്നവൻ, അതാണ് വാക്കിന്റെ അർത്ഥം. എന്താ പറഞ്ഞത്? ദുര്രിയ്യത്തൻ ബഅദുഹ മിൻ ബഅദിൻ, ചിലരിൽ നിന്ന് ചിലരെ തലമുറകളായിട്ടാണ്, തലമുറകളായ നിലയിലാണ്. തലമുറകളായ നിലയിൽ എന്ത്? ഇന്നല്ലാഹു സ്തഫ ദുര്രിയ്യത്തൻ ബഅദുഹ മിൻ ബഅദിൻ എന്നാണ്. അള്ളാഹു തആല ഇസ്തിഫാ നടത്തിയത് ഇങ്ങനെ തലമുറ തലമുറയായിട്ടാണ്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എന്തിനാ പറഞ്ഞത്? ഒന്ന്, പരമ്പരയായിട്ട് ഇപ്പോ ഇസാഖ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസാഖ്, ഇസാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യൂസുഫ്, ഇങ്ങനെ നബിമാരുടെ പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആ ഇസ്തിഫാ പാരമ്പര്യത്തിൽ ബാധകമാകുന്നയാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ന് സൂചന. പിന്നെന്താ പറഞ്ഞത്? ആളുകൾ വന്ന് സംസാരിക്കുന്നത് ഇപ്പൊ പറയണതും ഒക്കെ അള്ളാഹു തആല അറിയുന്നും കേൾക്കുന്നുമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയണത് എന്ന് സൂചന. നാട്ടിൽ നടക്കുന്ന സംവാദത്തിൽ ആ കക്ഷി പറയണതും ഈ കക്ഷി പറയണതും ഒക്കെ അള്ളാഹു തആല അറിഞ്ഞും കേട്ടും തന്നെയാണുള്ളത് എന്നർത്ഥം. ഇത് കാലത്ത് ഇമ്രാഅത്തു ഉംറാന റബ്ബി ഇന്നി നദർത്തു ലക്ക മാഫി ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം. ഇത് കാലത്ത് പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക. ഇമ്രാഅത്തു ഉംറാന, ഇമ്രാനിന്റെ സ്ത്രീ, ഇമ്രാനിന്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ ഭാര്യയാകാം, മകളാകാം, ഇമ്രാൻ കുടുംബത്തിലെ സ്ത്രീയുമാകാം. സാധ്യതയുള്ളത് അവസാനം പറഞ്ഞതാണ്. കാരണം ഇമ്രാൻ എന്ന് പറഞ്ഞത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ വാപ്പയാണ്. ഈ പറഞ്ഞ ഇമ്രാത്തു ഇമ്രാൻ 500 കൊല്ലത്തിന് ശേഷം ജീവിക്കുന്ന മറിയം ബീവിയുടെ ഉമ്മയാണ്. അപ്പൊ ഇമ്രാൻ എന്നിൽ ചേർത്ത് പറഞ്ഞത് എന്തിനായിരിക്കും? ചിലർ പറയണത് ഈ സ്ത്രീയുടെ വാപ്പാന്റെ പേരും പിന്നെ ഇമ്രാൻ എന്നായിരുന്നു, അല്ല ഭർത്താവിന്റെ പേരാണ് ഇമ്രാൻ എന്ന് പറയണത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സംഗതി അതൊന്നുമല്ല, ആ കുടുംബത്തിൽപ്പെട്ട, കാരണം ഇവിടെ ആലു ഇമ്രാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കണല്ലോ, ആ കുടുംബത്തിൽപ്പെട്ട മഹദി പറഞ്ഞു, റബ്ബി എന്റെ നാഥ, ഇന്നി നിശ്ചയം ഞാൻ, നദർത്തു നേർച്ചയാക്കിയിരിക്കുന്നു. നുദുറ് നേരത്തെ വന്നതാണല്ലോ, നേർച്ച എന്താന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നദർത്തു ലക്ക, നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു, മാ ഒന്ന്, ഫി ബത്നി എന്റെ വയറ്റിൽ ഉള്ള ഒന്ന്, അഥവാ എന്റെ വയറ്റിലുള്ളത്. മുഹററ സ്വതന്ത്രമായിട്ട്, അഥവാ മുഹറർ നമുക്ക് അറിയണ വാക്കാണല്ലോ, തഹരീർ, തഹരീർ സ്വാതന്ത്ര്യം, തഹരീർ സ്ക്വയർ, ഫ്രീഡം സ്ക്വയർ, ഈജിപ്തിലെ ഇടക്ക് വലിയ ശ്രദ്ധയെ നേടിയ ഗ്രൗണ്ടാണല്ലോ, അതൊക്കെ തന്നെയാണ് അർത്ഥം. മുഹറർ എന്ന് പറഞ്ഞാൽ അതിന് മാത്രമായിട്ട്, അഥവാ മറ്റൊന്നിനും മറ്റെല്ലാറ്റിൽ നിന്നും സ്വതന്ത്രമായി നിനക്ക് മാത്രമായിട്ട്. ഫതഖബ്ബൽ മിന്നി, ഫ അപ്പോൾ തഖബ്ബൽ അറിയണ വാക്കാണ് അല്ലേ, തഖബ്ബൽ അല്ലാഹു മിന്ന വ മിൻകും ഒക്കെ നമ്മൾ സാധാരണ ആശംസിക്കണ വാക്കുകളല്ലേ, അത് തന്നെയാണ് റബ്ബന തഖബ്ബൽ മിന്ന എന്നതുപോലെ. ഫതഖബ്ബൽ, നീ സ്വീകരിക്ക്, മിന്നി എന്നിൽ നിന്ന്, ഇന്നക്ക നിശ്ചയം നീ, അന്തസ്സമീഉ നീയാണ് എല്ലാം കേൾക്കുന്നവൻ, അൽ അലീം എല്ലാം അറിയുന്നവൻ. എന്താ ഉണ്ടായത്? ഇമ്രാത്തു ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തിലെ ഒരു മഹദി പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക. ഇത് കാലത്ത് ഇമ്രാത്തു ഇമ്രാൻ, റബ്ബി ഇന്നി നദത്തു ലക്ക മാഫി ബത്നി മുഹററ, റബ്ബേ ഞാൻ എന്റെ വയറ്റിലുള്ളത് നിനക്ക് മാത്രമായി നേർച്ചയാക്കിയിരിക്കുന്നു. ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. മൂസ അലൈഹി ഇസ്ലാമിന്റെ മറിയം ബീവിയുടെ ഉമ്മ, അവരെ പറ്റിയാണ് ഈ ഇമ്രാത്തു ഇമ്രാൻ എന്ന് പറയുന്നത്. അവര് ആ കാലഘട്ടത്തിൽ പതിവുണ്ടായിരുന്ന രീതിയാണ് മക്കളെ ദീനീ സേവനത്തിന് വേണ്ടിയിട്ട് നേർച്ചയാക്കുക. എന്നിട്ട് അപ്പോ എന്താ വെച്ചാൽ ആ മക്കള് പിന്നെ ഉമ്മാനിയും ബാപ്പാനിയും എന്ത് നോക്കണം എന്ന് അവർക്ക് ബാധ്യത ഉണ്ടാവില്ല. എന്റെ കുട്ടി ഇന്നെ നോക്കിക്കൊള്ളണം എന്നില്ല, ദീന് നോക്കിയാൽ മതി. അങ്ങനെ ദീനിനോടുള്ള മുഹബത്ത് കൊണ്ട് എന്റെ മക്കളിൽ ഒരാള് ദീനിന്റെ സേവനത്തിനായിട്ട് ഒഴിഞ്ഞു വെക്കണം എന്നൊക്കെ പിന്നെ നേർച്ചയാക്കുന്ന പതിവ് അക്കാലത്തുണ്ട്. അതിന്റെ ഒരു വികൃതമായ അനുകരണമാണ് നമ്മുടെ ഈ കന്യാസ്ത്രീകളും പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ കല്യാണം കഴിക്കാതെ. ഈ പറഞ്ഞ നേർച്ച കല്യാണം കഴിക്കാതെ ഒന്നുമല്ല, കല്യാണം കഴിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ദുരിയത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വഴിയെ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ദീനീ സേവനത്തിന് മാത്രമായി ഒഴിഞ്ഞു വെക്കണം എന്റെ ഒരു മോനെ എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പ്രാർത്ഥന അവര് നടത്തിയത്. എന്നിട്ട് പറഞ്ഞു, ഇന്നക്ക അന്ത സമീഉൽ അലീം, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും, അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണമേ. അഥവാ എന്റെ ആത്മാർത്ഥത നിനക്കറിയാം, അതുപോലെ എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ട് പടച്ചവനെ. അതുകൊണ്ട് നിന്റെ ദീനിന്റെ സേവനത്തിന് മാത്രമായിട്ട് എന്റെ കുട്ടിയെ ഞാൻ സമർപ്പിക്കാൻ നേർച്ചയാക്കിയത് നീ സ്വീകരിക്കണമേ. റബ്ബി ഇന്നി വളഅത്തുഹ ഉൻസാ വല്ലാഹു അഅലമു ബിമാ വളഅത്തു വലൈസ ദക്കറുകൽ ഉൻസാ വഇന്നി സമ്മൈതുഹ മറിയം മറിയമ വഇന്നി ഉഈദുഹ ബിക വദിരിയതഹ മിനശ് ശൈത്വാനിർ റജീം. കഥ പറയണം, കഥയിലെ ഓരോ വാക്കും വളരെ സൂക്ഷിച്ചു പഠിക്കേണ്ടതാണ്. നമ്മൾ വെറുതെ ഒരു വാക്കും അല്ലതിൽ ഉപയോഗിക്കില്ല, അതിനൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും. ഫലമ്മാ വളഅത്തുഹ, വള എന്നുള്ള വാക്ക് വെച്ചു എന്നാണ് വാക്കിന്റെ ഭാഷയിലെ അടിസ്ഥാന അർത്ഥം. പിന്നെ അതിന് ഉണ്ടായ അർത്ഥമാണ് വെച്ചു എന്നത്, പ്രസവിച്ചു. ഈ നമ്മുടെ കേരളത്തിൽ കാസർഗോഡിന്റെ ചില ഭാഗത്തൊക്കെ പ്രസവിച്ചു എന്നുള്ളതിനെ ഇട്ടു എന്ന് പറയലുണ്ട്, അത് തന്നെയാണ് ഈ വെച്ചു എന്ന് പറയുന്നത്. പെറ്റിട്ടു വേറെ തെക്കോട്ടും പറയുന്നത് കേൾക്കാലോ, പെറ്റിട്ടു എന്ന് പറയും. അതുപോലെ പിന്നെ പശു കടിച്ചിട്ടു എന്ന് പറയും, എന്ന് പറഞ്ഞാൽ പശു കുഞ്ഞിനെ പ്രസവിച്ചു എന്നർത്ഥം. കാസർഗോട്ടുകാരുടെ ഭാഷയിലുള്ളതാണ്. ഫലമ്മാ വളഅത്ഹ, അവൾ അത് വെച്ചപ്പോൾ, അവൾ അതിനെ പ്രസവിച്ചപ്പോൾ, കാലത്ത് അവള് പറഞ്ഞു അഥവാ അവള് പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി വളഅത്ഹ ഉൻസ, റബ്ബി എന്റെ നാഥ, ഇന്നി വളഅത്ഹ, ഞാനത് പ്രസവിച്ചിരിക്കുന്നു, ഉൻസ പെണ്ണായിട്ട്. വല്ലാഹു അഅലമു ബിമാ വളഅത്ഹ, അത് ഇടവാചകമാണ്. വല്ലാഹു അഅലമു, അല്ലാഹു ആണ് ഏറ്റവും അറിയുന്നവൻ. ബിമാ വലഅത്ത്, അവള് പ്രസവിച്ചതിനെ സംബന്ധിച്ച്, അവള് പ്രസവിച്ചത് പെണ്ണാണെന്ന് അല്ലാഹ് അറിയാലോ. വലൈസ ദക്കറു, പുരുഷനല്ല, കൽ ഉൻസ പെണ്ണിനെ പോലെ. ഇത്രയും ഇടവാചകമാണ്, വല്ലാഹു അഅലമു ബിമാ വലഅത്ത് വലൈസ ദക്കറു കൽ ഉൻസ വരെ. ഇനി പിന്നെ അവരുടെ വർത്തമാനം തുടരുകയാണ്. അവരുടെ പേര് ഹന്ന എന്നാണ്, ഹന്ന ബീവി. അവരുടെ വർത്തമാനം തുടരുകയാണ്. പിന്നെ ഇന്നി സമ്മൈതുഹ മറിയമ, ഞാൻ അത് അവൾക്ക് ആ ഉൻസക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. കൊണ്ട് നോക്കൂ, വഇന്നി സമ്മൈതുഹ മറിയമ, മറിയം എന്ന് ഞാൻ അവൾക്ക് പേര് വെച്ചിരിക്കുന്നു. വഇന്നി, നിശ്ചയം ഞാൻ, ഉഈദു അഭയം തേടുന്നു, ഹാ അവളുടെ കാര്യത്തിൽ, ബിക്ക നിന്നോട്, വദുരിയതഹ അവളുടെ അനന്തര തലമുറകളുടെ കാര്യത്തിലും, മിനശ് ശൈത്വാനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. എന്തൊക്കെയാ പറയണത്? ഇവിടെ കരണ്ട് പോയിരിക്കുന്ന കേട്ടോ, അതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവുണ്ടാവും. എന്തൊക്കെയാ പറഞ്ഞതിപ്പോ? ഹന്ന ബീവിയുടെ വർത്താനാണ്. ഫലമ്മാ വളാത്ത്ഹ, അവള് ആ വയറ്റിലുണ്ടായിരുന്ന നേർച്ചയാക്കിയ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ, ഹാ എന്ന് പറഞ്ഞാൽ ആ ഗർഭം, കാലത്ത് അവള് പറഞ്ഞു, റബ്ബി ഇന്നി വളാത്ത്ഹ ഉൻസ, റബ്ബേ ഞാൻ അവളെ പെണ്ണായിട്ടാണ് പെറ്റിയിരിക്കുന്നത്. വല്ലാഹു അഅലമ ബിമാ വലദത്, അവള് പ്രസവിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്, അറിയുന്നവനുമാണ്. വലൈസ ദക്കറുക്കൽ ഉൻസ, പുരുഷൻ സ്ത്രീയെപ്പോലെയല്ല, സ്ത്രീയെപ്പോലെയല്ല താനും എന്നർത്ഥം. അതിനാണ് ആ വാവ്. അതും അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. വൈനി സമ്മൈത്തുഹ മറിയമ, ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അത് ഹന്നായുടെ വാക്കാണ്. വൈനി ഒഴിതുഹ ബിക്ക, ഞാൻ അവളുടെ കാര്യത്തിൽ പഠിച്ചവനെ നിന്നോട് അഭയം തേടുന്നു. വദുര്യതഹ, അവളുടെ സന്തതി പരമ്പരകളുടെ കാര്യത്തിലും. അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ മറിയം ഒരു കന്യാസ്ത്രീ അല്ല. ഇപ്പൊ മറിയമ്മന്റെ പേര് പറഞ്ഞിട്ടാണ് കുറെ ആളുകൾ കല്യാണം കഴിക്കാതെ കന്യാസ്ത്രീ എന്നും പറഞ്ഞ് നടക്കുന്നത്. ഇവൾക്ക് ദുര്യത്ത് ഉണ്ടാകുന്ന നേർച്ചയാക്കി ഉമ്മാക്ക് തന്നെ അറിയണം, അറിയാം. അനന്തര തലമുറ ഉണ്ടാകും അവൾക്ക് എന്നുള്ളത്. പിന്നെ ഷെയ്ത്താനി റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അഭയം തേടുന്നു. എന്താ പറഞ്ഞത്? ഒന്ന്, ഞാൻ പെണ്ണായിട്ടാണ് പ്രസവിച്ചിട്ടുള്ളത്. പെണ്ണ് ആണ് എന്നത് അള്ളാഹു തആലക്ക് അറിയാലോ. പിന്നെ ആണ് പെണ്ണിനെ പോലെയല്ല. നമ്മൾ സാധാരണ പറയലുള്ളത് പെണ്ണ് ആണിനെ പോലെയല്ല എന്നാണല്ലേ. ഇത് അതല്ല കേട്ടോ, നേരെ തിരിച്ചാണ്. കാരണം എന്താ, മറിയം ബീവിക്ക്, ഹന്ന ബീവിക്ക് ആവശ്യമുള്ളത് ഒരു കുട്ടിനെ നേർച്ചയാക്കിയിട്ട് അതിന്റെ പുണ്യം കിട്ടൽ മാത്രമാണ്. കുട്ടി ദീനി സേവനത്തിനായിട്ട് ഒരു കുട്ടിനെ നേർച്ചയാക്കിയിട്ട് പിന്നെ ആ കുട്ടി ദീനി പ്രവർത്തനങ്ങളൊക്കെ നടത്തണം, അതിന്റെ കൂലി എനിക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ ഹന്നാക്ക് വിചാരം. പക്ഷെ അള്ളാഹുവിന്റെ ആസൂത്രണം എന്താണ്? ഇസ്തിഫാഖ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിഫാഖ്, ഒരു കുട്ടി ജനിക്കണം. മറിയം, അങ്ങനെ ഒരു മറിയം ബീവി ഉണ്ടാകണം. പിന്നെ മറിയം ബീവിയുടെ മകനായിട്ട് പിതാവ് ഇല്ലാതെ ഒരു ഈസാ നബി ഉണ്ടാകണം. ഇതൊക്കെ അള്ളാഹിന്റെ ആസൂത്രണമാണ്. ഈ ആസൂത്രണത്തിന്റെ കാര്യത്തിൽ പിന്നെ ഉദ്ദേശാർത്ഥ ഭാഗമായിട്ടാണ് അള്ളാഹു തആല ആ കുട്ടിയെ പെണ്ണാക്കിയിരിക്കുന്നത്. അതാണ് വല്ലാഹു അഅലമ ബിമാ വലഅത്ത് എന്നതും വലൈസ ദക്കറുക്കൽ ഉൻസ, പുരുഷൻ സ്ത്രീയെ പോലെ അല്ലല്ലോ, അഥവാ സ്ത്രീയെ കൊണ്ട് നടക്കണ ആവശ്യം അത് പുരുഷനായിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ മറിയമെന്ന് പേരിട്ടിരിക്കുന്നു, അതാരിട്ടതാ? ഇന്നീ സമ്മൈത്തുഹ മറിയമ, മറിയമെന്ന് പേരിട്ടതാര്? ഹന്നയാണ് അല്ലേ. ഹന്ന മകൾക്ക് കൊടുത്ത പേരാണ് മറിയം എന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്തു, പിശാചിനെ നേർച്ചയിൽ നിന്ന് പിന്മാറുന്നില്ല. പെണ്ണായതുകൊണ്ട് നേർച്ച വേണ്ടാന്ന് വെക്കില്ല, അത് പറ്റൂല. നേർച്ചയാക്കിയാൽ പിന്നെ നിർബന്ധമാണ്. നമ്മൾ നേർച്ചയെ കുറിച്ച് പറഞ്ഞെടുത്ത് കേട്ടതാണല്ലോ. അതുകൊണ്ട് പിന്മാറുകയല്ല, പടച്ചവനെ ചെയ്ത്താൻ ഇവളെ ബാധിക്കുന്നതിൽ നിന്ന് നീ കാത്തോളണമേ. ദീനി സേവനത്തിനാണ് മറിയമ്മിനെ അല്ലേ. പെണ്ണുങ്ങൾക്ക് ദീനി സേവനം നടത്താൻ പാടുണ്ടോ, പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മളവിടെ വലിയ വിശ്വാസമാണ്. പള്ളിയിൽ പോകാൻ പാടുണ്ടോ എന്ന് തന്നെ വിശ്വാസമാണ്. മറിയം ബീവിനെ വളർത്തുന്നതന്നെ പള്ളിയിലാണ്, നമുക്ക് കാണാം. എന്നിട്ടാണ് പിന്നെ പള്ളിയിൽ പോകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا فتقبلها അവളെ സ്വീകരിച്ചു, അവൻ സ്വീകരിച്ചു. فتقبلها ربها, ربها അവളുടെ റബ്ബ്. ആരുടെ റബ്ബ്? മറിയം ബീവിയുടെ റബ്ബ് അല്ലെങ്കിൽ ഹന്നായുടെ റബ്ബ്. بقبول حسن, കബൂലാക്ക നമ്മൾ പറയലില്ലേ, അതന്നെ വാക്ക്. ബി കബൂലിൻ ഹസനിൻ, നല്ല കബൂല് കൊണ്ട്, നല്ല സ്വീകാര്യത കൊണ്ട്, സ്വീകരണം കൊണ്ട് സ്വീകരിച്ചു, അഥവാ നല്ല നിലയിൽ സ്വീകരിച്ചു. അപ്പൊ അമ്പത്തഹ, അവൻ അവളെ വളർത്തി. ആര് വളർത്തി? റബ്ബ് വളർത്തി. നബാത്തൻ ഹസന, നല്ല വളർത്തൽ അല്ലെങ്കിൽ ഒരു നല്ല കുട്ടിയായിട്ട് അമ്പത്തഹ നബാത്തൻ ഹസന, നല്ല നിലയിലുള്ള ഒരു വളർത്തൽ വളർത്തി. എന്താ നല്ല നിലയിൽ? നമുക്ക് പറയാം, വക്കഫലഹ സക്കരിയ. വക്കഫ കഫല, കഫാലത്ത് കഫീല്, പ്രവാസികൾക്കൊക്കെ അറിയാലോ കഫീൽ എന്താ, സ്പോൺസർ അല്ലേ, സംരക്ഷണം ഏറ്റെടുത്ത ആള്. അന്യരാജ്യത്തു നിന്ന് വന്ന് ഇവിടെ പണിയെടുക്കാൻ വന്ന ആളെ ഞാൻ നോക്കിക്കൊള്ളാം, ഇതാണ് കഫീൽ എന്ന് പറഞ്ഞത്. എന്നതുപോലെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു, സംരക്ഷണം ഏൽപ്പിച്ചു എന്നാണ്. കഫല സംരക്ഷകനാക്കി അല്ലവാ, സംരക്ഷണം ഏൽപ്പിച്ചു സക്കരിയ, സക്കരിയ അലൈഹിസ്സലാമിനെ. കുല്ലമാ ദഖല അലൈഹ സക്കരിയ, കുല്ലമാ ദഖല അലൈ, കുല്ലമാ എല്ലാ ഒന്നും, കുല്ലമാ ദഖല അലൈഹ, കുല്ലമാ ദഖല പ്രവേശിച്ചപ്പോഴൊക്കെ, അലൈഹ അവളുടെ അടുത്ത്, സക്കരിയ സക്കരിയ അലൈഹിസ്സലാം, എവിടെ, അൽ മിഹ്റാബ, മിഹ്റാബിൽ. മിഹ്റാബ് എന്താ? പ്രാർത്ഥനാമുറി, അതാണ് മിഹ്റാബ്. നമുക്ക് മിഹ്റാബ് എന്ന് പറഞ്ഞത് പള്ളിയിൽ ഇമാമിന് മാത്രം കയറി നിൽക്കാനുള്ള ആ ചെറിയ കൂടാരത്തിന്റെ പേരാണല്ലോ മിഹ്റാബ്. അതൊരു കോപ്പിയടിയാണ്. യഥാർത്ഥത്തിൽ മെഹ്റാബ് എന്ന് പറഞ്ഞത് ഇപ്പോഴും ചില ക്രിസ്ത്യൻ പള്ളികളിൽ കാണാം, ഇങ്ങനെ ഒരാൾക്ക് മാത്രം ഇരുന്ന് ആരാധിക്കും. ഇപ്പൊ അവിടെ ശില്പങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്, കാരണം ആൾക്കാർക്കൊന്നും അതിന് നേരമില്ല. ഒരാൾക്ക് മാത്രം ഇരുന്ന് ഇങ്ങനെ ആരാധിച്ച് കഴിഞ്ഞു കൂടാനുള്ള കൂടുണ്ടാക്കും. അത് ക്രിസ്ത്യൻ പള്ളികളിൽ പിന്നെ ആളുടെ തലപ്പൊക്കത്തിന് മുകളിലായിരിക്കും. അപ്പോ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് പിന്നെ സ്വസ്ഥമായിട്ട് വന്ന് പ്രാർത്ഥിച്ചു പോകാം. പിന്നെ ഈ അവിടെ ഭജന ഇരിക്കുന്ന, ഇത്തിക്കാഫ് ഇരിക്കുന്ന ആളുകളെ കൊണ്ട് ഇവർക്ക് ശല്യം ഉണ്ടാവില്ല, കാരണം ടോപ്പിലും കുറച്ച് ഉയരത്തിലാണ് അവരിരിക്കുന്നത്, ചുമരിന്റെ മുകളിൽ ഒരു കൂടാരം കെട്ടിയിട്ടായിരിക്കാം. അവരുടെ ഭജനക്ക് ഈ കയറി വരുന്നവരുടെ ശല്യവും ബഹളവും ഒന്നും ബാധിക്കുകയും ഇല്ല. അങ്ങനെ ഇരിക്കാനുള്ള ഒരു കൂടാരമാണ് മെഹ്റാബ്. പിൽക്കാലത്ത് മുസ്ലിങ്ങൾ പള്ളി ഉണ്ടാക്കിയപ്പോ അതിലിങ്ങനെ പിന്നെ ഒരാൾക്ക് മാത്രം കയറി നിൽക്കാൻ ഒരുപാട് സ്ഥലം കളയാതിരിക്കാൻ വേണ്ടി ലേശം അങ്ങോട്ടൊരു കൂടാരം പോലെ പണിതപ്പോ അതിന് മെഹ്റാബ് എന്ന് പേരിടുകയാണ് ചെയ്തത്. അതാണ് മെഹ്റാബ്. വജദ, അങ്ങനെ മെഹ്റാബിൽ സക്കരിയയുടെ അടുത്ത് സക്കരിയ ചെന്നപ്പോൾ വജദ അദ്ദേഹം കണ്ടു, ഇന്ദഹ അവളുടെ അടുക്കൽ, മറിയമിന്റെ അടുക്കൽ, റിസ്ഖ അന്നം ഭക്ഷണം. ആര സക്കരിയ ചോദിച്ചു, യാ മറിയമോ, മറിയമേ, അന്നാ ലക്കി ഹാദ, അന്നാ കൈഫ എന്നർത്ഥം, എങ്ങനെ ലക്കി നിനക്ക് ഹാദ, ഇത് എങ്ങനെ കിട്ടി നിനക്ക് ഇത്. ഖാലത്ത് മറിയം പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഹുവ അത് മിൻ ഇൻദില്ലാഹ്, അള്ളാന്റെ പക്കൽ നിന്ന് കിട്ടിയതാണ്. ഇന്നല്ലാഹ യർസുഖു, നിശ്ചയം അല്ലാഹു യർസുഖു, റിസ്ഖ് നൽകുന്നു, മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. എന്താ പറഞ്ഞത് ഒന്നുകൂടി പറയാം, ഫതഖബ്ബലഹ റബ്ബുഹ ബിഖബൂലിൻ ഹസനിൻ. അപ്പോൾ അവളുടെ രക്ഷിതാവ് അവളെ നല്ല നിലയിൽ സ്വീകരിച്ചു. അമ്പതഹ നബാതൻ ഹസന, അവളെ നല്ല നിലയിൽ അവൻ വളർത്തി. ആര്? അല്ലാഹു വളർത്തി. വകഫലഹ സക്കരിയ, സക്കരിയയെ അല്ലാഹു അവളുടെ സംരക്ഷണം ഏൽപ്പിച്ചു. കുല്ലമാ ദഖല അലൈഹ സക്കരിയ, സക്കരിയ അവളുടെ അടുത്ത് കടന്നു ചെല്ലുമ്പോഴൊക്കെ, അൽ മെഹ്റാബ, മെഹ്റാബിൽ, വജദ ഇന്ദഹ റിസ്ഖ, അവളുടെ അടുത്ത് ഭക്ഷണം കൊണ്ടു. ഖാല സക്കരിയ ചോദിച്ചു, യാ മറിയമു അന്നാ ലക്കി ഹാദ, മറിയമേ എങ്ങനെ നിനക്ക് ഇത് കിട്ടി. കാലത്ത് മറിയം പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാന്റെ പക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് നൽകുന്നു, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. കണക്കില്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കണക്കില്ലാതെ എന്നല്ല, നമുക്ക് കണക്കില്ലാതെ, കിട്ടിയ ആൾക്ക് കണക്കില്ലാതെ എന്നർത്ഥം. എന്താണ് ഫതഖബ്ബലഹ റബ്ബുഹ ബിഖബൂലിൻ ഹസനി, നല്ല നിലയിൽ സ്വീകരിച്ചു. ഈ കഥ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ലാക്കുണ്ട്. അതെന്താന്ന് വെച്ചാല് പിന്നെ ജൂതന്മാര് ഈസാ അലൈഹിസ്സലാമിനെ ജാരസന്തതി അഥവാ വ്യഭിചാരത്തിലുണ്ടായ സന്തതിയായിട്ട് ആക്ഷേപിക്കുകയാണ്. ഞാൻ എഴുതുമില്ല. അപ്പൊ മറിയം ബീവി വ്യഭിചാരിയാണ് വ്യഭിചാരിണിയാണ് എന്നാണല്ലോ ഈസാ അലൈഹിസ്സലാം ജാരസന്തതിയാണ് എന്ന് ആക്ഷേപിക്കപ്പെടുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് മറിയം ബീവിയുടെ യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യമാകുന്ന വിധത്തിൽ ഓരോ പദത്തിലും വളരെ സൂക്ഷ്മമായ യാഥാർത്ഥ്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടാണ് അല്ലാഹ് ഈ വിവരിക്കുന്നത്. വെറും കഥ പറയല്ല, മറിയം ബീവിയുടെ അന്തസ് ഉയർത്താനും അവരുടെ അന്തസ് വെളിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. അപ്പോ പെണ്ണിനെ നേർച്ചയാക്കി, ആൺകുട്ടിയെ ആണെന്ന് വിചാരിച്ച് നേർച്ചയാക്കി പെറ്റു നോക്കുമ്പോ പെണ്ണാണ്, എന്നിട്ടും നേർച്ച തുടർന്നു, ചെകുത്താനിൽ നിന്ന് കാത്തോളണേന്ന് അവര് പറഞ്ഞു. ഹന്നായുടെ പ്രാർത്ഥന അള്ളാഹുത്താല പ്രാർത്ഥന പ്രകാരം അവരുടെ നേർച്ച പ്രകാരം നേർച്ചയാക്കിയ പെൺകുട്ടിയെ അള്ളാഹു നല്ല നിലയിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല സ്വീകരിച്ചത് ആ വെണ്ണ അവിടെ വെച്ചിട്ട് വയ്ക്കോ എന്ന് പറയുന്ന രീതിയിൽ അല്ല, പകരം വളരെ സന്തോഷപൂർവമാണ് സ്വീകരിച്ചത്. അല്ലാതെ ആ ശരി ഇങ്ങനെ ഉണ്ടല്ലോ തൃപ്തിയില്ലാത്തത്, ഞങ്ങൾ പള്ളിയിൽ തൃപ്തിയില്ലാത്ത ഉസ്താദിന് വേണ്ടാത്ത എന്തോന്ന് കൊണ്ടൊന്ന് കൊടുത്തോക്കൊണ്ടേ, അപ്പൊ പറയും ആ ഇപ്പൊ മൂപ്പർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുസ്തകം കൊണ്ടേ കൊടുത്തോക്കൊണ്ട് ഇത് പള്ളിയിൽ വെക്കണോ ഈ കുറുവാൻ പരിഭാഷ എന്ന് പറഞ്ഞെങ്കിലൊന്ന് നോക്കി ആ അവിടെ വെച്ചേക്ക് എന്നല്ലേ പറയാം. ഇങ്ങനെയല്ല, പിന്നെ വളരെ സന്തോഷപൂർവമാണ് അള്ളാഹു തആല സ്വീകരിച്ചത്, ഖബൂലിൻ ഹസനിൻ. അല്ലാതെ ഇതിപ്പോ വേണ്ടിയിരുന്നില്ല, എന്തിനാ ഇപ്പൊ ഇതൊക്കെ നേർച്ചയാക്കിയത് ഇങ്ങോട്ട്? അത് മനസ്സിലാകണമെങ്കിൽ പിന്നെ വലിയർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഖുർആൻ പരിഭാഷ കൊണ്ടുപോയിട്ട് പള്ളിയിൽ കൊടുക്കുക, ഞാൻ ഈ പള്ളിയിൽ നേർച്ചയാക്കിയതാണെന്ന് പറഞ്ഞു ഉപ്പക്ക് തള്ളാനും പറ്റൂല, എന്നാലും ഇതൊക്കെ എന്തിനാ നേർച്ചയാക്കിയത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നും അല്ല, വളരെ സന്തോഷപൂർവ്വം ഇഷ്ടമുള്ള ഒന്നങ്ങ് നേർച്ചയാക്കി കൊടുത്ത് കൊണ്ടുവന്ന കൊണ്ട് 4-10 കോഴിമുട്ട ഇത് ഉസ്താദിന് നേർച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പുണ്ടാവും ഒരു സ്വീകരിക്കൽ, ഇമ്മാതിരി സ്വീകരണം. അതാണ് ഖബൂലിൻ ഹസന. അള്ളയാണ് മറിയം ബീവിനെ വളർത്തുന്നത്, അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ് വളരുന്നത്. ജീവിതത്തിലെ ഓരോ ഭക്ഷണം വരെ അതാ പറയുക പറയുന്നത്, ഭക്ഷണം എന്തൊക്കെ കൊടുക്കേണ്ടത് എന്ന് വരെ അള്ള തീരുമാനിച്ചു കൊടുത്ത് എല്ലാവിധ നമ്മൾ മക്കളെ വളർത്തുന്നതിനേക്കാളും മനോഹരമായിട്ട് അള്ളാഹു തആല വളർത്തുകയായിരുന്നു മറിയമ്മിനെ. അല്ലാതെ എങ്ങനെയോ വളർന്നതല്ല, എവിടെയോ വളർന്ന് എവിടെയോ നടന്ന് എവിടെയൊക്കെ ജീവിച്ചു വന്ന ഒരു പെണ്ണിനുണ്ടായ സന്തതിയാണ് ഈസാ നബി എന്നുള്ള നിലക്കാണ് ജൂതന്മാരുടെ വർത്തമാനം. അങ്ങനെയല്ല, എന്തിനാണ് ഇത് പറയണത്? പള്ളിയിലാണ് വളർത്തുന്നത്, ആരാധനാ കേന്ദ്രത്തിലാണ് വളരുന്നത്. വേറെ ഏതോ തെരുവിലോ വീട്ടിലോ വേറൊരു കുടുംബത്തിന്റെ കൂടെ പോലും അല്ല, എല്ലാവരും കാണുന്ന ആരാധനാലയത്തിൽ വിശുദ്ധയായി മറിയം വളരുകയാണ്. അമ്പത്തഹ നബാത്തൻ ഹസന. പിന്നെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന വികൃതി ചിലപ്പോ കുറച്ച് മുതിർന്നാല് കുട്ടികളുടെ അടുത്ത് ചില എന്താ പറയാ അരുതായ്മകളൊക്കെ കാണുമല്ലോ, കുട്ടിക്കളികളൊക്കെ, അതുപോലും ഇല്ലാതെ എന്നാണ് ഹസന എന്ന് പറഞ്ഞത്. ഒരാക്ഷേപത്തിനും വകയില്ലാത്ത തരത്തിലാണ് അള്ള അവളെ വളർത്തിയത്. കഫലഹ സക്കരിയ, കഫാലത്ത് ഏൽപ്പിച്ചത് സക്കരിയ അലൈഹി ഇസ്ലാമിനെയാണ്. എങ്ങനെയാണെന്നൊക്കെ സൂറത്ത് മറിയമ്മിലുണ്ട്, അത് നറുക്കിട്ടിട്ടാണ്. കാരണം പെൺകുട്ടിയാണല്ലോ, ആര് നോക്കും, എല്ലാവർക്കും പേടിയുണ്ട്. അവസാനം ആര് വേണമെന്ന് എങ്ങനെ തീരുമാനിച്ചു? സക്കരിയ അലൈഹി ഇസ്ലാമിന് ആദ്യം തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയാണ് പിന്നെ ഈ ഹന്ന ബീവി, സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയാണ്. അപ്പോ പിന്നെ എളിമാന്റെ അടുത്ത്, അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മി, സക്കരിയ അലൈഹി ഇസ്ലാം പറഞ്ഞത് എന്നെ ഏൽപ്പിച്ചേക്കൂ, പിന്നെ അവളുടെ ഖാലത്ത് എന്റെ കീഴിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അവളുടെ ഇളയമ്മ എന്റെ അടുത്താണുള്ളത്, അതുകൊണ്ട് ഇളയമ്മ നോക്കിക്കൊള്ളുന്നതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചില്ല, അവസാനം നറുക്കിട്ടു. നറുക്കിട്ടപ്പോ സക്കരിയ അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെടുന്ന പ്രകാരം തന്നെ, എന്നാൽ വേറൊരാൾക്കും ആ അത് നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയപ്പോ സക്കരിയ കൈക്കലാക്കി എന്നൊന്നും ആർക്കും പറയാൻ ഇടകൊടുത്താത്ത വിധം നറുക്കെടുപ്പിലൂടെയാണ് സക്കരിയായുടെ സംരക്ഷണത്തിൽ മറിയം ബീവി വരുന്നത്. അവിടെയും ആക്ഷേപത്തിന് വകുപ്പില്ല, നിഷ്പക്ഷത സുതാര്യത അവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആ നറുക്കെടുപ്പിലൂടെ. സൂറത്തു മറിയമ്മിൽ അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ മറിയമ്മും സക്കരിയായും തമ്മിലുള്ള ബന്ധാണ് പിന്നെ സൂചിപ്പിക്കുന്നത്. കുല്ലമാ ദഖല അലിഹ സക്കരിയൽ മെഹ്റാബ, മെഹ്റാബിലാണ് സക്കരിയ മറിയമ്മിന്റെ അടുത്ത് ചെന്നിരുന്നത്, ബെഡ്റൂമിലല്ല എന്നർത്ഥം. സംരക്ഷകൻ എന്നുള്ള നിലക്ക് എവിടെ മിഹ്റാബിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ മിഹ്റാബിൽ ഒരു പെൺകുട്ടി ഇരിക്കുക, അവിടെ ഉസ്താദ് ഇങ്ങനെ അടുക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാരും കാണുകയാണ് എന്ന് പറഞ്ഞാൽ സക്കരിയായും മറിയമ്മും തമ്മിൽ ഒരു ഒരു സ്വകാര്യ ബന്ധം, ഒരു ഹൽവത്ത് അവര് രണ്ടാളും മാത്രമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. പകരം അവള് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന പള്ളിക്ക് മുകളിൽ ആൾപ്പക്കത്തിൽ ഉയരത്തിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാവുന്ന സ്ഥലത്ത് സംരക്ഷകനായ സക്കരിയ അലൈഹിസ്സലാം ഇടക്കിടക്ക് ചെല്ലും. ചെല്ലേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പറഞ്ഞാൽ മതി, കുല്ലമാ ദഖല അലൈഹ സക്കരിയ, സക്കരിയ അവളുടെ അടുത്ത് ചെന്നാലൊക്കെ അതിന് ദുർധ്വനി ഉണ്ടാവും. അതിന് അവളുടെ അടുത്ത് മറ്റോം വരണുണ്ട് എന്ന് നമ്മൾ പറയലൊക്കെ അതിനാണല്ലോ, ദുഷിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കാനാണല്ലോ. അതില്ലാതിരിക്കാനാണ് മെഹ്റാബ, ബെഡ്റൂമിലല്ല മെഹ്റാബിലാണ് എന്ന് പറഞ്ഞത്. വജദ ഇന്ദഹ റിസ്ഖ, അവിടെ റിസ്ഖ് കണ്ടു, ഭക്ഷണം കണ്ടു. സക്കരിയ മാത്രമേ അവിടെ ചെല്ലലുള്ളൂ, എന്നിട്ട് പിന്നെ അവിടെ എങ്ങനെ ഭക്ഷണം വന്നു അല്ലേ? റിസ്ഖ് കണ്ടു. എന്താ കാരണം? ഒരു പെൺകുട്ടിക്ക് ചെറുപ്പത്തിൽ കിട്ടേണ്ട എല്ലാവിധ പോഷകാഹാരങ്ങളും അള്ളാഹു തആല ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് വമ്പത്തഹ എന്ന് അള്ളാഹ് പറഞ്ഞത്. ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ, സക്കരിയക്ക് അറിയില്ല ഈ ഭക്ഷണം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. അതുകൊണ്ട് ചോദിച്ചു, അന്നാ ലക്കി ഹാദാ, ഇത് എങ്ങനെ കിട്ടി മോളെ നിനക്ക്? ഖാലത്ത് ഹുവമിന, എന്തില്ല, അത് അള്ളാന്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്, അഥവാ മറിയം ബീവിക്കും അറിയില്ല, മലക്ക് കൊണ്ടൊന്നും എടുത്തിട്ട് പോയതാണ് എന്നാണ് മുഫസിറുകൾ പറയുന്നത്. വേറെ ഒരു മനുഷ്യനാണ് കൊടുത്തിരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒന്ന് മറിയമ്മ പറയൂ, ദിന്നാ കാക്ക നിസ്കരിക്കാൻ വന്നപ്പോ കൊണ്ടുവന്നതാണ് അല്ലേ? അങ്ങനെയാണ് നമ്മളെ ദർസിലെ കുട്ടികളൊക്കെ പറയില്ലേ, ഏതോ ഒരു കാക്ക എന്തോ ഒന്ന് കൊണ്ട കൊടുക്കും, അപ്പൊ അത് ആരെയാണെന്ന് ചോദിക്കുമ്പോ ഇന്ന ആളാണെന്ന് പറയും, അല്ലെങ്കിൽ ആളുടെ ജയിലും കോയിലൊക്കെ പറയും, അത് അടിച്ച മനുഷ്യനാ ഉയരുള്ള ആളെന്നൊക്കെ പറയും. അതൊന്നുമല്ല, അഹുവമിനെ എന്തില്ല, അതല്ല പറഞ്ഞത്. എന്തിനാ? ഭക്ഷണം കൊടുക്കാനും ഒരു മനുഷ്യൻ അവിടെ വേറെ ചെന്നിട്ടില്ല. മറിയമിന്റെ മെഹ്റാബിലേക്ക്, മറിയമിന്റെ അടുത്തേക്ക് വേറെ ഒരു പുരുഷൻ അവൾക്ക് ചോറ് കൊടുക്കാനൊന്നും പറഞ്ഞിട്ട് പോലും ചെന്നിട്ടില്ല. ഭക്ഷണം അല്ല നേരിട്ട് കൊടുക്കുകയാണ്, മലക്കുകൾ എത്തിച്ചു കൊടുക്കുകയാണ്. അന്നാ ലക്കി ഹാദാന്ന് ചോദി, എങ്ങനെ അത് കിട്ടിയെന്ന് സക്കരിയ അലൈഹിസ്സലാം ചോദിക്കാനുള്ള ഒരു കാരണം, ഒന്ന് അദ്ദേഹമാണ് സംരക്ഷകൻ, വേറെ ആരും അങ്ങോട്ട് ചെല്ലുകയില്ല, പിന്നെ എങ്ങനെ ഭക്ഷണം കിട്ടിയെന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ കാലത്ത് ആ നാട്ടിൽ കിട്ടാൻ ഇടയില്ലാത്ത പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ നിന്നാണ്. തീരെ ചക്കയില്ലാത്ത കാലത്ത് ചക്ക ഉണ്ടാകുമ്പോ നമ്മൾ ചോദിക്കില്ലേ, ചക്ക ഇതെങ്ങനെ കിട്ടി ഇപ്പൊ കാലത്ത് ചക്ക? അപ്പൊ പറയും അത് ഫ്രീസറിൽ വെച്ചതാണ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഫ്രീസറിൽ വെച്ച മാങ്ങ ഇറങ്ങലുണ്ട് മാങ്ങ ഇല്ലാത്ത കാലത്ത്, അന്ന് ഫ്രീസറും ഇല്ലല്ലോ. ഈ ആ പ്രദേശത്ത് ആ സമയത്ത് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത പഴവർഗ്ഗങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് അത്രേ എങ്ങനെ ഇത് കിട്ടി, അന്നാ ലക്കി ഹാദാ എന്ന് ആശ്ചര്യത്തോടുകൂടി സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചത്. അതിനാണ് മറുപടി പറഞ്ഞത്, കാലത്ത് ഹുവമിന് എന്തില്ല. എന്നിട്ട് അല്ല പറയാ, ഇന്നല്ലാഹി ഇർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, അല്ല അങ്ങനെയാണ്, അവൻ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തൊക്കെ അവൻ ഉദ്ദേശിച്ചവർക്ക് അന്നം കൊടുക്കും. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ, റസൂലുള്ളാന്റെ മൊയ്ജിസത്ത്, ഒരല്പം ഭക്ഷണം കൊണ്ട് പട്ടാള സൈന്യത്തിനെ മൊത്തം തീറ്റിയ സന്ദർഭമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിശന്നിട്ട് ഇരിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, വിശപ്പ് മനസ്സിലായില്ല, അർത്ഥം ചോദിച്ചു സാധുക്കളെ സഹായിക്കണ ആയത്തിന്റെ അല്ലേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു, അപ്പോഴും സാധുക്കളെ സഹായിക്കുന്ന ആയത്തിന്റെ അർത്ഥം ചോദിച്ചു, അപ്പോഴും കാര്യം മനസ്സിലായില്ല. റസൂലല്ല കണ്ടുകൊണ്ട് വരുന്നത് തന്നെ അബൂ ഹുറൈറക്ക് വിശക്കുന്നുണ്ടെന്നാണ്. എന്നിട്ട് അത് തിരിച്ചു പോയിട്ട് പാലുമായിട്ട് വന്നു, പാലുമായിട്ട് വന്നിട്ട് അസ്ഹാബു സുഫക്കാരെ മുഴുവൻ കുടിപ്പിച്ചു അള്ളാന്റെ റസൂൽ. ഒരു പാത്രത്തിലെ പാലും ഉണ്ട്. അബൂ ഹുറൈറ വിചാരിച്ചു, എനിക്ക് ഇനി ഉണ്ടാവില്ല, അതൊന്നും ഇല്ല, എനിക്ക് എന്റെ കാര്യം പോക്കന്നെ എന്ന് വിചാരിച്ചു. എല്ലാരും കുടിപ്പിച്ചതിന് ശേഷം പാത്രം കൊണ്ട് അബൂ ഹുറൈറയോട് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ആദ്യം കണ്ട അത്ര തന്നെ പാല് അതിലുണ്ട്, വയറ് നിറച്ചും കുടിച്ചു, എന്നിട്ടും പാല് അത്ര തന്നെ ഉണ്ട്. സഹിഹായ ഹദീസിൽ വന്ന കഥയല്ലേ. അപ്പൊ ഇങ്ങനെ മറിയം ബീവിക്ക് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹ് അങ്ങനെയൊക്കെ കൊടുക്കും. എന്തിനാ അത് പറയണത്? അള്ളാഹു തആല റിസ്ക്, റിസ്ക് ഭക്ഷണം മാത്രമല്ല സന്താനത്തിനും അത് പറയും. അതുകൊണ്ടാണല്ലോ നമ്മള് പിന്നെ എന്താ, അള്ളാഹുമ ജന്നിബിന ശൈത്താന വ ജന്നിബിന ശൈത്താന ഫീമാ റസഖ്തനാന്ന് ദ്വരക്കണത്. അങ്ങനെ റിസ്ക് കൊടുക്കുന്ന ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, അള്ളാഹു തആല നിങ്ങൾ കണക്ക് കൂട്ടാത്ത വിധം ഭക്ഷണം കൊടുക്കും, നിങ്ങൾ കണക്ക് കൂട്ടാത്ത വിധം സന്താനത്തെയും കൊടുക്കുന്നു പറയാനാണ്. അങ്ങനെ ആളുകൾ കണക്ക് കൂട്ടാത്ത വഴിക്ക് ഹന്നാ ബീവിക്ക് അള്ളാഹു തആല കൊടുത്ത, മറിയം ബീവിക്ക് അള്ളാഹു തആല കൊടുത്ത സന്താനമാകുന്ന റിസ്ക് ആണ് ആര്? ഈസ അലൈഹിസ്സലാം. മറിയം ബീവിക്ക് ഭക്ഷണം അങ്ങനെ കൊടുക്കാമെങ്കിൽ സന്താനത്തെ ഇങ്ങനെയും കൊടുക്കാം. തുടർന്ന് ഈസ സക്കരിയ അലൈഹിസ്സലാം ദ്വാരക്കണത് തന്നെ അങ്ങനെ എനിക്ക് സന്താനത്തെ തരണേന്ന് പറഞ്ഞിട്ടാണ്. അത് അടുത്ത ആയത്തിൽ വരും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഓരോ വാക്കിലും ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉൾച്ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹു തആല ഈ കഥ പറയുന്നത്. എന്തിനാണ്? ആ സംവാദത്തിന്റെ പിൻബലമായിട്ടാണ്. ബാക്കി അടുത്ത ഭാഗത്താണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനൽറഹ. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, കോവിഡ് പേഷ്യൻ്റ് ഉണ്ട്, അതുപോലെ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ രോഗങ്ങൾ എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗാവസ്ഥയിൽ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പരാതികൾ, അതുപോലെ തിരിച്ച് ഭാര്യമാരുണ്ടാക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന പുരുഷന്മാരും, അവരൊക്കെ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ചിലരൊക്കെ പരിഹാരം തേടുന്നു, പിന്നെ എന്താണ് ഇയാളെ എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നൊക്കെ ചോദിക്കുന്ന സ്ഥിതിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് ലഘൂകരിച്ചു തരുമാറാവട്ടെ. സംതൃപ്തമായ മനസ്സമാധാനത്തോടു കൂടിയുള്ള കുടുംബജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളെ, നമ്മുടെ മക്കളെ അള്ളാഹു അവന് നമുക്ക് കൺകുളിർമയാകുന്ന, അവന് തൃപ്തിയുള്ള സാലിഹായ സന്താനങ്ങളായി വളർത്തി തരുമാറാവട്ടെ. മറിയം ബീവിയെ വളർത്തിയ അള്ളാഹു നമ്മുടെ സന്താനങ്ങളെയും നബാത്തൻ ഹസന, നല്ല അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട നമുക്ക് കൺകുളിർമയാകുന്ന സന്താനങ്ങളായി വളർത്തി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് ലഘൂകരിച്ചു തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.